ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും. പാർലമെന്റിൽ ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. രാജ്യത്തെ റേഷൻ കാർഡുകൾ ഏതാണ്ട് പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ബാലറ്റ് ലേബൽ പതിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും. വൈകിട്ട് ശംഖുമുഖത്തെ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
നാവികസേനയുടെ ശക്തി പ്രകടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ശംഖുമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു. സൈന്യത്തിന്റെ സുപ്രീം കമാൻഡർ കൂടിയായ രാഷ്ട്രപതിയെ MH-60R ഹെലികോപ്റ്റർ സല്യൂട്ടുമായാവും ശംഖുമുഖത്ത് നാവികസേന സ്വീകരിക്കുക. 5:15 രാഷ്ട്രപതി വേദിയിലെത്തും. INS വിക്രാന്ത് അടക്കം സുപ്രധാന യുദ്ധക്കപ്പലുകളും നാവികസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അടക്കം അണിനിരക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ രാഷ്ട്രപതി വീക്ഷിക്കും. 6:45 ആയിരിക്കും രാഷ്ട്രപതി ചടങ്ങിനെ അഭിസംബോധന ചെയ്യുക. മറൈൻ കമാൻഡോകളുടെ പ്രകടനം, രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവതരണം തുടങ്ങിയവയ്ക്ക് ശേഷം കേരളീയ കലാരൂപങ്ങളുടെ പ്രകടനവും ഉണ്ടാകും. ഇവയെല്ലാം LED സ്ക്രീനുകളിലൂടെയും വീക്ഷിക്കാനുള്ള അവസരം ശംഖുമുഖത്ത് സജ്ജമാക്കിയിട്ടുണ്ട്.
നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 12 മുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ ശംഖുമുഖം വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് നൽകിയ വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പാർലമെന്റിൽ ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികം, തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ എന്നിവ സംബന്ധിച്ച ചർച്ചകൾക്ക് ഇരുപക്ഷവും തയ്യാറായി. തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ചർച്ചയ്ക്ക് ലോക്സഭയിൽ 10 മണിക്കൂർ സമയം അനുവദിച്ചു. ഈ മാസം 9-നും 10-നുമാണ് ചർച്ച. വന്ദേമാതരം 150th വാർഷികത്തിലെ ചർച്ച ഈ മാസം 8 ഉച്ചയ്ക്ക് ആരംഭിക്കും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസം ഇരുസഭകളും തടസ്സപ്പെട്ടിരുന്നു. റിസർവ് ബാങ്കിന്റെ 3 ദിവസത്തെ ധനനയ സമിതി യോഗത്തിന് ഇന്ന് തുടക്കം. ദ്വൈമാസ സാമ്പത്തിക നയത്തിലെ പലിശ നിരക്ക് തീരുമാനിക്കാനും നയം അവലോകനം ചെയ്യാനുമാണ് മുംബൈയിൽ യോഗം ചേരുന്നത്. പുതിയ നിരക്ക് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മറ്റന്നാൾ പ്രഖ്യാപിക്കും. രാജ്യത്ത് 2027 ജനസംഖ്യാ കണക്കെടുപ്പ് നടത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റോയ് ഇന്നലെ ലോക്സഭയെ അറിയിച്ചു. 2 ഘട്ടങ്ങളായാണ് കണക്കെടുപ്പ്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടികയും കണക്കെടുപ്പും 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ നടത്തും. 2027 ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന രണ്ടാം ഘട്ടത്തിലായിരിക്കും ജനസംഖ്യാ കണക്കെടുപ്പ്. 2027 March 1 അടിസ്ഥാനമാക്കിയാണ് കണക്കെടുപ്പ്. 2027 സെൻസസിൽ ജാതി കണക്കെടുപ്പും ഉണ്ടായിരിക്കും. വഖഫ് സ്വത്തുക്കളുടെ വിവരങ്ങൾ ഉമ്മീദ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാവുന്ന അവസാന തീയതി ഈ മാസം 5 കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവർത്തിച്ച് വ്യക്തമാക്കി. സമയപരിധി നീട്ടണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. രാജ്യത്തെ റേഷൻ കാർഡുകൾ ഏതാണ്ട് പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ലോക്സഭയെ അറിയിച്ചു. 20,58,00,000 പരം റേഷൻ കാർഡുകളാണ് ഡിജിറ്റലാക്കിയത്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിൽ 2029 വരെ ഗുണഭോക്താക്കൾക്ക് സൌജന്യ റേഷൻ നൽകുമെന്നും ജോഷി പറഞ്ഞു. എല്ലാ മാസവും ഈ വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്ക് ഓരോ അംഗത്തിനും 5 കിലോ വീതം ഭക്ഷ്യധാന്യം വിതരണം ചെയ്യും. ബാലവിവാഹമുക്ത ഭാരത ക്യാമ്പയിന്റെ ഭാഗമായി 100 ദിവസത്തെ ബോധവൽക്കരണ പരിപാടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ക്യാമ്പയിൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. 1 വർഷത്തെ ബാലവിവാഹമുക്ത ഭാരത് ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. ബാലവിവാഹത്തിനെതിരായ പ്രതിജ്ഞയും ഹ്രസ്വചിത്ര പ്രദർശനവും ഉൾപ്പെടെ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടത്തും. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്രപ്രസാദിന് ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജേന്ദ്രപ്രസാദിന്റെ മാതൃകാപരമായ സേവനങ്ങളും ദർശനങ്ങളും ഭാവി തലമുറയെ പ്രചോദിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് നിയമപരമായ അവകാശമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിക്കുന്നവർക്ക് ചുവന്ന പരവതാനി വിരിക്കാൻ കഴിയില്ലെന്നും കോടതി അറിയിച്ചു. ഏതാനും റോഹിംഗ്യൻ അഭയാർത്ഥികൾ അധികൃതരുടെ കസ്റ്റഡിയിൽ നിന്ന് അപ്രത്യക്ഷർ ആയതായി ആരോപിച്ച് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഡൽഹി ചുവപ്പുകോട്ട സ്ഫോടന സംഭവത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി മുതിർന്ന അഭിഭാഷകൻ മാധവ് ഖുരാനയെ ആഭ്യന്തര മന്ത്രാലയം നിയമിച്ചു. നവംബർ 10 സ്ഫോടനത്തിൽ 15 പേരാണ് മരിച്ചത്. NIA പ്രത്യേക കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വിചാരണ നടപടികളിലും മറ്റ് നിയമകാര്യങ്ങളിലും അദ്ദേഹമായിരിക്കും പങ്കെടുക്കുക. 3 വർഷത്തേക്കാണ് നിയമനം. ഇന്ത്യയുടെ സാംസ്കാരികവും പ്രകൃതിദത്തവുമായ ശക്തികേന്ദ്രമായി പേരുകേട്ട വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ആകർഷക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി ഉയർന്നുവരാനിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. സുസ്ഥിര വികസനം, സംയോജിത ആസൂത്രണം, കണക്ടിവിറ്റി എന്നിവയിൽ ഈ സംസ്ഥാനങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉപതെരഞ്ഞെടുപ്പിൽ 12-ൽ 7 വിജയിച്ചതായി BJP അറിയിച്ചു. ആം ആദ്മി പാർട്ടി 3 കോൺഗ്രസും ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കും ഓരോ സീറ്റിലും വിജയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 1-ാം പരസ്യ പ്രചാരണത്തിന് 5 ശേഷിക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഊർജിത പ്രചാരണത്തിൽ. വാർഡുകളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച ലഘുലേഖകൾ, ആകർഷകമായ പോസ്റ്ററുകൾ എന്നിവ എല്ലായിടത്തും നിറഞ്ഞുകഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഹരിതചട്ടം പാലിച്ചാണ് എല്ലായിടത്തും പ്രചാരണം. ഇതിനു പുറമെ സാമൂഹിക മാധ്യമങ്ങൾ വഴി റീലുകൾ തയ്യാറാക്കി വോട്ടർമാരുടെ മനസ്സിൽ ഇടം നേടാൻ സ്ഥാനാർത്ഥികളും പാർട്ടികളും ശ്രമിച്ചു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ക്രമനമ്പറും ഉൾപ്പെടുന്ന ബാലറ്റ് ലേബൽ പതിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. പഞ്ചായത്ത് തലത്തിൽ 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഓരോ ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഉണ്ടായിരിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ള നിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിന്റേത് ഇളം നീല നിറത്തിലുമായിരിക്കും. വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടേറി. നഷ്ടപ്പെട്ട ഡിവിഷനുകൾ തിരിച്ചുപിടിക്കാനും നിലവിലുള്ളവ നിലനിർത്താനും തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
സംസ്ഥാന ദേശീയ നേതാക്കളെ പ്രചാരണത്തിനായി ജില്ലയിലെത്തിച്ചാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്. വീട് കയറിയും കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചുമാണ് പ്രധാന പ്രചാരണം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടറുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. നിലവിൽ 23 പഞ്ചായത്തുകളും 3 നഗരസഭകളും 4 ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുമാണ് വയനാട്ടിലുള്ളത്. നഗരസഭകളിൽ കൽപ്പറ്റ, മാനന്തവാടി നഗരസഭകളുടെ ഭരണം കഴിഞ്ഞ തവണ UDFനും ബത്തേരി നഗരസഭയുടെ ഭരണം LDFനുമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വർഷങ്ങളായി UDFന്റെ ശക്തികേന്ദ്രമാണ്. പരമാവധി തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം പിടിക്കാനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഉച്ചയ്ക്ക് 1:30 റായ്പൂരിൽ ആരംഭിക്കും. 3 മത്സര പരമ്പരയിൽ ആദ്യത്തേത് ജയിച്ച് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കോമ്പൻസ് FC കാലിക്കറ്റ് FCയെ നേരിടും. വൈകിട്ട് 7:30 തിരുവനന്തപുരത്താണ് മത്സരം. ലൈംഗിക പീഡനക്കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നു. അടച്ചിട്ട മുറിയിലാണ് വാദം കേൾക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം യുവതി KPCC ഇമെയിൽ വഴി നൽകിയ പരാതി DGP കൈമാറിയതായി പാർട്ടി പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇക്കാര്യത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്കില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് K.മുരളീധരൻ പറഞ്ഞു. നടപടി സംബന്ധിച്ച് KPCC പ്രസിഡന്റ് അടക്കം പാർട്ടി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയതായും മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ ചെയ്യേണ്ട പ്രവൃത്തിയല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണത്തിന് ഹൈക്കോടതി 1 കൂടി സമയം നീട്ടി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരത്തെ അനുവദിച്ച 6 സമയം ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സമയം 1 കൂടി നീട്ടി നൽകിയത്. ഇടക്കാല ഉത്തരവിലാണ് ഹൈക്കോടതി നടപടി. 3-ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT രാവിലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ കമ്മീഷണർ N.വാസുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A.പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടണമെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 8 പരിഗണിക്കുന്നത്. ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷയും അന്ന് പരിഗണിക്കും. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഭിന്നശേഷിക്കാർക്കെതിരായ വിവേചനവും അസമത്വവും അവസാനിപ്പിക്കാനുമാണ് ദിനാചരണം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത മുൻനിർത്തി ഇന്ന് 7 മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. നാവിക ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്തെത്തും. പാർലമെന്റിൽ ഗവൺമെന്റും പ്രതിപക്ഷവും തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത പരിഹരിച്ചു. രാജ്യത്തെ റേഷൻ കാർഡുകൾ ഏതാണ്ട് പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്തതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ബാലറ്റ് ലേബൽ പതിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം അല്പസമയത്തിനകം റായ്പൂരിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.